അതേ സ്ഥലത്ത് ഒന്നുപോയിരിക്കാനും അള്ളാഹുവിന്റെ ഹബീബ് ഇരുന്ന സ്ഥലത്ത് പോയി മുത്തം കൊടുക്കാനും എത്രയോ എത്രയോ ഹാജിമാരാണ് ഹാജ്യമാരാണ് ശരീരത്തിന്റെ ആരോഗ്യം മറന്നുകൊണ്ട് രോഗം മറന്നുകൊണ്ട് മലകളിൽ പോകുന്നത്. ആ വലിയ മലയിലേക്ക് അല്ലാന്റെ റസൂല് കടക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞെടുത്തിയേ, അവിടുന്ന് നടക്കണ്ട, നിങ്ങളെ ഞാൻ എന്റെ കൈവണ്ടെടുത്തുകൊണ്ട് പോകാം. നബിയേ, ഒരാൾക്ക് ഒരുപാട് ഭക്ഷണവുമായി മല കയറാൻ പറ്റില്ല ഈ ആരോഗ്യം വെച്ചുകൊണ്ട്. യുവാക്കള് പോലും മണിക്കൂറുകൾ കൊണ്ടാണ് ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് എത്തുന്നത്. അവിടെ അല്ലാഹുവിന്റെ റസൂല് അങ്ങ് ഞാൻ ചുമന്നുകൊള്ളാമെന്ന് പറഞ്ഞ ഈമാന്റെ പവർ ആ മഹാഭാഗ്യം അല്ല കൊടുത്തത് അബൂബക്കർ സിദ്ദീഖ് മാത്രമല്ലേ. അതുകൊണ്ട് നിങ്ങൾ ചെന്നോ മദീനയിൽ ചെന്നോ, ആ പുണ്യ മദീനയിൽ ചെന്നാൽ ആദ്യം നിങ്ങൾ സലാം പറയുന്നത് ഇസ്ലാം പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അല്പം മുമ്പിലോട്ട് നീങ്ങുമ്പോ അസ്സലാമു അലൈക അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹ് ഓർത്ത് അല്ലാഹു ഹബീബിന്റെ മടിയോട് ചേർന്ന് കിടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് ആ ഭാഗ്യവും അങ്ങ് കൊടുത്തില്ലേ. റസൂലുള്ളാഹി നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു നോക്കും, എത്ര പേരാണ് ജനങ്ങളുടെ ഇടയിൽ വിലയും നിലയുമില്ലാതെ കിടന്നിരുന്ന എത്ര പേരാണ് ഇന്ന് റസൂലുള്ളാഹിയുടെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മദീനയിൽ പോയിട്ട് കുഞ്ഞുമക്കളെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എനിക്ക് എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണ്ട നബിയേ, അങ്ങ് കിടക്കുന്ന അങ്ങ് കിടക്കുന്ന പരിശുദ്ധമായ ഈ മണ്ണിൽ നിന്ന് എനിക്കിനി ദൂരോട്ടൊന്നും പോകണ്ട നബിയേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് നിലവിളിച്ച് അവസാനമാ പുണ്യമദീനയിൽ പ്രമാണപ്പെട്ടിരിക്കുന്ന എത്രയോ ബഹാനുഭാവന്മാരുണ്ട്. നബിദിനത്തിന്റെ മാത്രം കുളിച്ചൊരുങ്ങി പത്ത് സലാത്ത് ചൊല്ലുമ്പോ നിന്റെ ഹബീബ് വന്ന് നിന്നെ എന്ന് വാരിപ്പുണരുമെന്ന് മോഹിക്കുന്ന മലയന്മാരാണ് മുസ്ലിമേ. ജീവിതത്തിന്റെ ഇരുളും വെളിച്ചത്തിലും ശബ്ദനിശബ്ദത്തിലുമല്ല അല്ലാന്റെ ഹബീബിനെ പ്രതിഷ്ഠിക്കാറേ. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂടെ പോയി. അൽഹംദുലില്ലാഹ്, ആ യാത്രയിലൊക്കെ ഒരുപാട് സംഭവം നടന്നു. ആ യാത്രയിലൊക്കെ ഒരുപാട് മനോഹരമായ ചരിത്രം രക്ഷിച്ചോയ, ലോകം പോലും കുലുങ്ങിത്തെറിച്ചത് തരിച്ചു പോയ ഒരുപാട് സംഭവങ്ങൾ ആ യാത്രയിൽ നടന്നിട്ടുണ്ട്. സ്ഥാനം പുണ്യ മദീനയിൽ അൽഹംദുലില്ലാഹ് എത്തി. അല്ലാഹുവിന്റെ റസൂൽ മദീനയിലെത്തിയപ്പോൾ അവിടെ മുതൽ ഹബീബിന് വലിയ സന്തോഷമായിരുന്നു. കാരണം എന്താണ്? മദീനയിലെത്തിയതിന് ശേഷം പിന്നെ വിജയം, എല്ലാ ഭാഗത്തു നിന്നും വിജയം, എല്ലാ ഭാഗത്തു നിന്നും നല്ല ദീനിന്റെ പ്രസരിപ്പുള്ള കുറെ മക്കളെ അല്ലാഹുവിന്റെ റസൂലിന് കിട്ടി, നല്ല ചുറുചുറുക്കുള്ള മക്കളെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ആ മദീനയ്ക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ? ആ പുണ്യ സ്ഥലത്തിന് വേണ്ടി ദുആ ചെയ്തില്ലേ? ദുആ ചെയ്തതിന്റെ പേരിൽ എത്ര ഭംഗിയാണെന്ന് മദീന, എത്ര രസമാണ് ലോകത്തതേപോലെ കാണാൻ ഭംഗിയുള്ള മറ്റൊരു മറ്റൊരു പള്ളിയുണ്ടോ, മറ്റൊരു കെട്ടിടമുണ്ടോ? മദീനയെക്കാളും ഉയർന്ന് ഒരു ബിൽഡിംഗ് പോലും ആ മദീന എന്ന പട്ടണത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. മസ്ജിദിൻ നബവിയുടെ മിനാരം എവിടെയാണോ അതിന്റെ അപ്പുറത്തേക്ക് ഒരിഞ്ചുപോലും ഒരു കെട്ടിടവും മദീനയിൽ ഉയരില്ല. റസൂലുള്ളാഹിയോടുള്ള ബറക്കത്താണ്, അല്ലാഹു ഹബീബിനോടുള്ള ആദരവ്. സഹോദരിമാരെ, ഇന്ന് കേരളപുരം പള്ളിയുടെ നാല് മുക്ക് മസ്ജിദിന്റെ മിനാരത്തിൽ നിന്ന് അഷ്ഹദുന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹ് പേര് കേട്ടപ്പോഴും മരിച്ചാലേ ഇതിനകത്തു നിന്ന് കാവ്യാഞ്ജലി നിലവിളക്കും കൊലവിളക്കും കണ്ട് അടങ്ങി ഒതുങ്ങിപ്പോകുന്ന, അതിനകത്ത് ഒതുങ്ങിക്കൂടുന്ന പൈശാചികത്തിൽ അടങ്ങി ഒതുങ്ങിപ്പോകുന്ന മഹിളകൾ പഠിച്ചോ? അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ മദീനയിലെത്തി. വളരെ സന്തോഷമാണ് മദീനയിൽ അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെന്നപ്പോൾ മദീനക്കാർ എന്നടങ്ങും റസൂലുള്ളാ സ്വീകരിച്ച വൈത്ത് നമ്മുടെ മക്കൾക്ക് സ്വീകരണം കൊടുക്കുകയാണ്. തങ്ങളെ കുറിച്ച് പറയാൻ പറ്റുന്ന എല്ലാ മതികളും പാടി മുത്തു നബിയെ സ്വീകരിച്ചു. അല്ലാന്റെ റസൂലിന്റെ മദീനയോട് ഇറങ്ങാത്ത സ്നേഹമായിരുന്നു, താല്പര്യമായിരുന്നു. പുണ്യ ഹബീബ് ലോകത്തിരുന്ന് വിട പറയുന്നതിന് മുമ്പ് 10 വർഷം തുടർച്ചയായി ആ പുണ്യ മദീനയുടെ ചുവരിലും മണലിലും മണൽക്കടികൾക്കും പറഞ്ഞു തരാൻ പറ്റുന്ന ഒരുപാട് 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 ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചില്ലേ. അവസാന ഈ ലോകത്തിരുന്ന് വഫാത്ത് ാകുന്നതിന്റെ ഒന്നാമത്തെ സൂചനയുമായി മാലാഖ ജിബ്രീൽ മദീനത്ത് പറന്നിറങ്ങുകയാണ്. വഫാത്തിന്റെ ഒന്നാമത്തെ സൂചന ഇതായിരുന്നു. അത് രാജാ അള്ളാഹുവിന്റെ മാലാകശിരിയിൽ പറന്നു വന്നു. റസൂലുള്ളാഹ നെറ്റിത്തടം വിയർത്തു. അള്ളാഹുവിന്റെ നബിയേ സഹായവും വിജയവും വന്നു കഴിഞ്ഞാൽ അവിടുന്ന് തുടങ്ങുന്ന ആ സൂറത്തിറങ്ങി ഇസ്ലാമിന്റെ പരിപൂർണമായ വിജയം മദീനയിലാണെന്ന് അല്ലാഹു റസൂലിന് അറിയിച്ചു കൊടുത്തു. അതിന്റെ അവസാനം പറഞ്ഞവ സത്യഹൂഹുവിന് വേണ്ടി നിങ്ങൾ അധികം തസ്ബീഹ് ചൊല്ലുക, അല്ലാഹുവിനോട് തൗബ ചെയ്യുക. അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണെന്ന് ഖുർആനായ തിറങ്ങിയപ്പോൾ ഷാബീബ് റളിയല്ലാഹു അൻഹു പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഈ സൂറത്തിറങ്ങിയതിനു ശേഷം പിന്നെ ഒരുപാട് വിക്രതികരിപ്പിച്ചു, ഒരുപാട് തസ്ബീഹ് അധികരിപ്പിച്ചു. ഖുർആന വഫാത്തിന്റെ ഒന്നാമത്തെ സൂചനയായിരുന്നു ഈ സൂറത്ത്. 2 വർഷത്തിന് മുമ്പാണ് ഈ സൂറത്തിറങ്ങിയത്. അപ്പോഴത്തന്നെ ഹബീബ് തീരുമാനിച്ചു ഇരിയുന്ന ഹജ്ജിൽ പോകണം. അങ്ങനെ പിറ്റേ വർഷം ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. സൂറത്തിലൂടെ ഹജ്ജിന് പോകേണ്ടവർക്ക് ഒരുങ്ങി തയ്യാറായി. മുസ്ലിമിന്റെ കൂടെ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഒട്ടകപ്പുറത്തിരുന്നുകൊണ്ട് തന്റെ പിന്നിൽ വരുന്ന അണികളെ നോക്കിയിട്ട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹാബത്തേ, ഇന്ന് നല്ലതുപോലെ ഹജ്ജിന്റെ അമലുകൾ നിങ്ങൾ കണ്ടുപിടിക്കേ. 8 വർഷം ഒരുപക്ഷെ ഞാൻ ഉണ്ടാവണമെന്നില്ല. 2 സൂചനയാണ് വഫാത്തിന്റെ. സഹാബികളിൽ ആ വിഷയം മനസ്സിലാക്കിയവരോട് കരള് പറഞ്ഞുപോയി, മനസ്സിലായി പോയി, വരും വർഷത്തിൽ ഞാനുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നല്ലൊരു പോലെ ഹജ്ജിന്റെ അമലുകൾ കണ്ടുപിടിച്ചോത്തിന്റെ 2 സൂചനയും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂല് ശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങളങ്ങോട്ട് ചെയ്യുകയാണ്. അത് ചെയ്യുമ്പോഴോ ഹജ്ജിന്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന കർമ്മമാണല്ലോ അൽ ഹജ്ജു അറഫ മുഹമ്മദ് മുസ്തഫ. അൽ ഹജ്ജു ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അത് ഹജ്ജിന്റെ ഒരു പ്രാധാന്യമായ കാര്യം. ആ തരംഗം ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും അറഫയും ഒന്നിനും കൊള്ളരുതാത്തവരായി ഒരു മുണ്ടുമുടു ഒരു വെള്ളമുണ്ടും തോളിലിങ്ങനെ പുറച്ച് അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരയുന്ന ലക്ഷങ്ങളിൽ ഒരാളാകാം. അൽഹംദുലില്ലാ, ഭാഗ്യം കിട്ടിയാൽ അതൊരു വലിയ തൗഫീഖ് തന്നെയാണ്. പൊതു തീരുന്നത് വരെ അള്ളാഹുവിന്റെ ഹറം കാണാം, റസൂലുള്ളാഹിയുടെ മസ്ജിദിന്റെ പേര് കാണാം. പാവപ്പെട്ട നമുക്ക് അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. എന്നും ദുആരെന്നു ദുആ കൊണ്ട് മാത്രമേ ഇന്ന് വരെ അജിന് പോയവര് പോയിട്ടുള്ളൂ. പണം കൊണ്ടാരും പോയിട്ടില്ല, പണം കൊണ്ട് ആരും പോയിട്ടില്ല. വെല്ലുവിളിക്കുകയാണ്, ഞാൻ കോടിക്കണക്കിന് രൂപയുള്ള ഒരാൾ എഴുന്നേറ്റെന്ന് പറയട്ടെ, അടുത്ത വർഷം ഞാൻ പോവാണെന്ന് പറ്റൂല. നൂറുകണക്കിന് ദുആ ചെയ്ത് സലാത്തു ചൊല്ലി കരഞ്ഞ് കേണപേക്ഷിച്ചാലേ അല്ലാഹു അതങ്ങോട്ട് സ്വീകരിക്കൂടേ. പൂന്തറ ഭാഗത്തൊരു സഹോദരൻ, പൂന്തറ ഭാഗത്തൊരു സഹോദരൻ അഡ്വാൻസ് കൊടുക്കാണ് അജയ് ഭൂഷൺ, എല്ലാ പൈസയും കൊടുത്ത് തീർന്നു. അവസാനം പോകുന്നതിന് ഒരുക്കങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ആ സഹോദരൻ നെഞ്ചുവേദന ഒന്നും വരണം. അവിടെ എത്താൻ പൈസയുള്ളത് കൊണ്ട് പറ്റൂല, അതിനുള്ള പ്രത്യേകിച്ച് ഒരു ഭാഗ്യത്തിന്റെ വര നിനക്ക് വരച്ചെങ്കിൽ മാത്രമേ പറ്റൂ. ഇവിടെ നിന്ന് ദുആ തുടങ്ങാണ്. നിങ്ങളും ദുആ ചെയ്തവരും ചെയ്യാത്തവരും ഒക്കെ ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ്, അതൊരു വല്ലാത്ത തൗഫീഖ് തന്നെ. അപ്പോൾ ലോകത്തിന്റെ നായകൻ അറഫാ മൈദാനിൽ നിന്നുകൊണ്ട് ദുആ ചെയ്തു. നമ്മളൊക്കെ ഹജ്ജിന് പോകുമ്പോൾ എന്തെല്ലാം ആവശ്യങ്ങളാണ് അല്ലാഹുവിനോട് അറഫയിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ അറഫയിലെ ഏറ്റവും കൂടുതൽ ദുആ ഉണ്ടായിരുന്ന നിങ്ങൾക്കറിയുമോ? അതുപോലത്തെ നാട്ടുമുക്കിൽ റസൂലുള്ളാരെയും മനസ്സിലാക്കാൻ വൈകിപ്പോഴേ ഒത്തത്. അല്ലാഹുവിന്റെ ഹബീബിന് ഒരു ദിവസം ഒരു പത്ത് സലാത്ത് പോലും വെറുതെ ഒന്ന് കൊടുക്കാൻ മനസ്സനുവദിക്കാത്ത പിശുക്കന്മാരെ, അല്ലാഹുവിന്റെ ഹബീബിന് മനസ്സൊരുക്കി സലാത്ത് കൊടുക്കാൻ സലാം കൊടുക്കാൻ മനസ്സനുവദിക്കാത്തവരെ, അറഫാ മൈദാനിൽ നിന്ന് ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ ചെയ്ത ദുആ എന്തായിരുന്നെന്നറിയോ? അല്ലാഹുമ്മീ എന്റെ സമുദായത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. കേരളപുരത്തുള്ളവർ, കൊല്ലത്തുള്ളവർ, കീഴുള്ളവർ, പാവപ്പെട്ടവരാണ് പടത്തവരെ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ. നബി മുഹമ്മദ് മുസ്തഫ ആലോചിച്ചു നോക്കി, വെറുതെ അങ്ങ് പ്ലസ് വൺ എടുത്ത് സഹിച്ചാൽ മതിയോ? വെറുതെ അങ്ങ് ബിരിയാണി വെച്ച പട്ടികീരം വെച്ചാൽ മതിയോ? അതിന്റെ ഒക്കെ കൂടെ അള്ളാഹുവിന്റെ ഹബീബിനെ ഹൃദയത്തിന്റെ കവാടം തുറന്ന് അകത്ത് കടത്തിയിരുത്തണം. ആർക്കും നോണ്ടാനും ആർക്കും തട്ടി കളിക്കാനും ആർക്കും ഉറച്ചു കളിക്കാനും ആർക്കും എഴുതി പരിഗണിക്കാനുമുള്ള ലോകത്തിന്റെ നായകനല്ല എന്റെ മനസ്സിലുള്ളതെന്ന് പറയാൻ 101 വർഷം തങ്കുറപ്പുള്ളവരായി നമ്മൾ മാറണം. ഇല്ലെങ്കിൽ നമ്മൾ പ്രവാചക പ്രേമികളല്ല. എന്റെ റസൂലിന്റെ പ്രിയമുള്ളവർ, ആര് വന്ന് എന്ത് റസൂലുള്ളാഹിയെ കുറിച്ച് പറഞ്ഞാലും കേട്ടുകൊണ്ട് നിൽക്കുന്നത് റസൂലുള്ളാഹി പഠിപ്പിച്ച സംയമനത്തിന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ ആരും കരുതണ്ട. നമ്മുടെ ഹബീബിനെ അങ്ങനെ തട്ടിക്കളിക്കാൻ വിട്ടുകൊടുക്കാനുള്ളതല്ലോ. എത്രയോ പേര് റസൂലുള്ളാഹിയുടെ നെഞ്ചിലേക്ക് വന്ന അങ്കിലെ കുന്തം മാറി ദൂരെ നിന്ന് ഓടി വന്ന് കാലത്ത് ഏറ്റുവാങ്ങി പറയാ, എന്റെ റസൂലുള്ളാഹിയെ ഒരു രൂപത്തിൽ പോകാൻ ഞാൻ അനുവദിക്കില്ല. പിന്നെ അല്ലേ നെഞ്ചിലേക്ക് അമ്പ് തറയ്ക്കുന്നത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കേണ്ടത് റസൂലുള്ളാഹിയെ പ്രേമിക്കുന്ന പുലിക്കുട്ടികളായിട്ടായിരിക്കണം. അത് 90 കണ്ണൂരും 1 വയസ്സുള്ളവരും ഒക്കെ അങ്ങനെ തന്നെയായിരിക്കും. പ്രവാചക പ്രേമത്തിന് പ്രായവ്യത്യാസങ്ങളൊന്നുമില്ല. പ്രായം കൂടുമ്പോഴാണ് അവർക്ക് റസൂലുള്ളാഹിയെ കുറിച്ച് പറയുമ്പോൾ അനുരാഗവും കണ്ടയടവും ഒക്കെ അധികരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെയാവണം നമ്മൾ. ആരുടെ മുന്നിൽ ആ വിഷയത്തിൽ നമ്മൾ തോറ്റു കൊടുത്താൽ പാടില്ല, തോൽക്കില്ല. 1000 വട്ടം നമ്മൾ തോക്കൂല. റസൂലുള്ളാഹി അത്രയ്ക്ക് നമ്മൾ ഇഷ്ടപ്പെടും. അല്ലാഹു അതിന് തോഫീക്ക് തരും. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ അറഫയിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ നായകന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന, എന്റെ സമുദായത്തിന് പുറത്തു കൊടുക്കണേ. അല്ലാഹുവിന് ചിരിക്കുകയാണ് രണ്ടുപേരും വന്നിട്ട് ചോദിക്കുന്നു, എന്തിനാണ് നബിയെ ഇവിടെ നിന്ന് ചിരിക്കുന്നത്? ഇത് ചിരിക്കാനുള്ള ദിവസമല്ലല്ലോ നബിയെ, പിന്നെന്തിനാ അവിടെ നിന്ന് ചിരിക്കുന്നത്? അള്ളാന്റെ റസൂല് പറയാൻ, എന്റെ സമുദായത്തിനുള്ള പുറത്തു കൊടുത്തു എന്നെനിക്ക് വാക്ക് തന്നപ്പോൾ ശപിക്കപ്പെട്ടവനായ പിശാജ് മഞ്ഞുരുകുന്ന പോലെ ഉരുകി 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 നശിക്കുന്നത് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ ഞാൻ അറിയാതെ തിരിച്ചുപോയതാണ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പിശാചിനെ തുരത്താനുള്ള ഏറ്റവും വലിയ മന്ത്രവും ഏതാണ്? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനേറെ സിഹുർ പോലും ക്ഷുദ്രം പോലും നിന്റെ ശരീരത്തെ ഏൽപ്പിക്കാ. സലാത്ത് ചെയ്യുന്നവരെ ആ സലാത്ത് അനുവദിക്കുന്നതല്ല. ഉള്ളവരെ ചെയ്യുന്ന ക്ഷുദ്രം പോലും ഒരുപാട് സലാത്ത് കൊള്ളുന്നവരുടെ ശരീരത്തെ ഏൽക്കുകയില്ല. ജീവിതത്തിൽ ഏറ്റവും അധികം ഓരോ ദിവസം നീ ഏറ്റവും അധികം സംസാരിച്ചത് ആരെ കുറിച്ചെന്ന് ചോദിച്ചാൽ എന്റെ റസൂലിനെ കുറിച്ചാ. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് ജബലുർ റഹ്മാൻ എന്ന് പറയുന്ന പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് പോയി അൽഹംദുലില്ലാഹ്, അവിടെയും എത്ര മനോഹരമാണ്. എത്രയോ വിശ്വാസികളും വിശ്വാസിനികളും ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് ഒരുപാട് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലേക്ക് മനസ്സിന് പറപ്പിച്ചു വിടാറുണ്ടല്ലോ. പക്ഷേ വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. സംഭവം മക്കയും മദീനയും റസൂലുള്ള ഇരുന്നതും നിന്നതുമൊക്കെ ആയ പർവ്വതമാണെങ്കിലും നമ്മുടെ കുറെ ആൾക്കാർ കേരളത്തിൽ നിന്ന് പോണതേ ഉള്ളൂ കുഴപ്പം. അവരുടെ പരിപാടി എന്താണെന്നറിയോ, ജന്നത്തിൽ റസൂലിന്റെ സിയാറത്തിന് കയറിയാൽ കവറും കൊണ്ടുപോയി കുറച്ച് മണ്ണ് വാരി അതിനകത്തിട്ടുണ്ടെങ്കിൽ. ഇതാണ് നമ്മുടെ പ്രശ്നം. റസൂലുള്ളാഹിയുടെ റൗളാ ശരീഫ് നല്ലതുപോലെ ഒന്ന് തുറന്ന് വെച്ചിരുന്നെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യുമായിരുന്നു, നിങ്ങൾ ആലോചിച്ചു. അതുകൊണ്ട് അല്ലാഹുവായിട്ടാണ്, അല്ലാഹുവായിട്ടാണ് ആ രീതി അങ്ങനെ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ ഈ മലയാളികളോട് എന്ത് പറഞ്ഞാലും മനസ്സിലാവും. അപ്പോൾ അവിടെ അല്ലാഹുവിന്റെ റസൂല് തന്റെ ഒട്ടകമാകുന്ന വാഹനത്തിലേക്ക് ചാരി നിന്നുകൊണ്ട് റസൂലുള്ളാഹിയെ തളർത്തിക്കളഞ്ഞ ഒരായപ്പിറങ്ങുകയാണ് വഫാത്തിന്റെ മൂന്നാമത്തെ സൂചന. ലോകത്തു നിന്ന് തിരിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട പറയുമെന്നുള്ളതിന്റെ മൂന്നാമത്തെ സൂചന മലാക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവരുകയാണ്. അള്ളാഹുവിന്റെ റസൂലേ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദീനിനെ ഞാനിതാ പരിപൂർണമാക്കി തന്നിരിക്കുകയാണ്. എല്ലാ നിയമങ്ങളും അനുസരിച്ചിരിക്കുന്ന നബിയേ, ഇനി ഒരു നിയമവും ഇറങ്ങാനില്ല നബിയേ. സഹാബികൾ വളരെ സന്തോഷിച്ചു പോയി. റസൂലുള്ളാഹിക്ക് വലിയ ഭാരമുള്ള ഒരു വഹയായിട്ടാണ് ആയത്ത് അനുഭവപ്പെട്ടത്. എല്ലാവരും സന്തോഷിക്കുമ്പോൾ മാത്രം മാറി നിന്നുകൊണ്ട് കരഞ്ഞോ. മറ്റൊരു അഭിപ്രായത്തിൽ അത് അബൂബക്കറിയുന്നുണ്ട്. ആയാലും ഖലീഫ പൊട്ടിക്കരഞ്ഞോ. എല്ലാവരും ജോലിച്ച് എന്തിനാ കരയുന്നത്, ഉമറിയല്ലാഹുവിന് എന്തിനാ കരഞ്ഞിരുന്നതോ. ഇത് സന്തോഷിക്കാറുള്ള ആയത്തല്ല സഹാബാന്റെ നിയമം പരിപൂർണമായെന്ന് പറഞ്ഞ് സന്തോഷിക്കാറുള്ള ആയത്തല്ല. ഞ്ഞു പോകുമെന്നതിന്റെ സൂചനയാണ്. അത് മനസ്സിലായപ്പോ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദിയോലിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് ഹജ്ജ് കഴിഞ്ഞു. സഹാബികൾ ചോദിച്ചു, നബിയേ അങ്ങ് ഇവിടെ തന്നെ നിൽക്കുകയാണോ അതല്ല മദീനയിലേക്ക് അങ്ങ് വരികയാണോ? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, മക്കയെന്റെ ഉച്ചരാജ്യമാണ്, എന്റെ ജന്മനാടാണ് മക്ക. എനിക്ക് പിരിയാൻ പിരിയാർ പിരിയാ. ഒരിക്കലും മനസ്സുകൊണ്ട് സന്തോഷം തരുന്നതല്ല മക്ക, പക്ഷേ എനിക്ക് മദീനയിലേക്ക് തന്നെ മടങ്ങണം സഹാബാക്ക്. വീണ്ടും ആ മദീനയിലോട്ടൊരു സ്നേഹം, മദീനയിലേക്ക് തന്നെ പോകണം സഹാബ. ഒരുപതുമായി അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി അലൈഹിസ്സലാം മാത്രങ്ങൾ വഫാത്തിന്റെ സൂചനയായിട്ട് സഹാബത്തിനെ വിളിച്ചിട്ട് അടുത്തൊരു പ്രഭാഷണം യൂസിക്കോ യൂസിക്കോ എന്റെ റബ്ബിന്റെ ദൂതൻ വരാൻ, എന്റെ റബ്ബിന്റെ ദൂതൻ വരാനുള്ള സമയം എടുത്തുപോകുമെന്ന് പറഞ്ഞപ്പോൾ ആരും വലിയ ഗൗരവത്തിലെടുത്തില്ല. അവരെല്ലാം വിചാരിച്ച് ജിബ്രീലിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. ഒരിക്കലുമല്ല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാരെ കുറിച്ചാബുൽ കുറിച്ചായിരുന്നു. അതും മനസ്സിലാക്കിയവർ മനസ്സിലാക്കി, ഇല്ലാത്തവർ ജിബ്രീലായിരിക്കുമെന്ന് കരുതി മുന്നോട്ട് പോയി. അങ്ങനെ ദുൽഹജ്ജ് മാസം കഴിഞ്ഞു. അവസാനം സുന്ദരമായ സഫർ മാസം കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ആ ശരീരത്തിലേക്ക് രോഗം പിടിച്ച മാസമാണ് സഫർ മാസം. റസൂലിന്റെ രോഗബാധിതനായ മാസമാണ് സഫർ അവസാന സമയം. അല്ലാഹുവിന്റെ റസൂൽ രോഗിയായി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇതുവരെ ഇത്രത്തോളം പനി എനിക്ക് വന്നിട്ടില്ല, ഇതുവരെ ഇത്രത്തോളം തലവേദന എനിക്ക് വന്നിട്ടില്ല. ആന്റെ റസൂല് തളർന്നു കിടന്നു. ശരീരം ഇന്നുവരെ തളരാത്ത രീതിയിൽ നിന്ന് തളർന്നുപോയി. അള്ളാഹു തആല ലോകത്തിന്റെ നാരകൻ ഇതേപോലെ ക്ഷീണിച്ചു കിടന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മഹർഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. റസൂലുള്ള കിടക്കയിൽ കിടന്നുകൊണ്ട് പറയാണ് ആയിഷ, ഏഴ് ദിർഹം ഞാനൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ആയിഷ, അതൊന്ന് എടുത്തുകൊണ്ട് വരൂ ആയിഷ. അല്ലാന്റെ ഹബീബേ, ഈ സുഖമില്ലാതെ തളർന്നു കിടക്കുന്ന ഈ സമയത്ത് അവിടുന്ന് എന്തിനാണ് ഏഴ് ദിർഹം, അവിടെ ഇരിക്കുന്ന ദിർഹം എന്താ എടുക്കാൻ പറയും? റസൂലുള്ള പറഞ്ഞു കൊണ്ടുവരാം. കൊണ്ടുവന്നപ്പോൾ ഉറങ്ങിപ്പോയി. ഉറങ്ങുന്നതുവരെ ഐഷാബീ റളിയല്ലാഹു അൻഹ അടുത്ത് കാത്തിരുന്നപ്പോൾ കണ്ണു തുറക്കേണ്ട സമയം ലോകത്തിന്റെ നായകൻ ചോദിക്കുന്നു, എവിടെ ഐഷ? ഞാൻ പറഞ്ഞ ഏഴ് ദിർഹം എവിടെ? ആ വേദനയ്ക്കിടയിലും ആ ഉറങ്ങിക്കഴിഞ്ഞ ഉടനെ ഉള്ളാടെ ചോദ്യം അതായി. അതെടുത്ത് കയ്യിലേക്ക് കൊടുത്തു. അതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞുകൊണ്ട് ചോദിക്കും, എനിക്കും ഈ ദുർഹമനും തമ്മിലെന്ത് ബന്ധമാണ് ആയിഷ? അതുകൊണ്ട് എന്റെ വസാത്തിന് മുമ്പ് ഈ ഏഴ് ദുർഹം കൊണ്ട് ആർക്കെങ്കിലും സുരക്ഷ കൊടുക്കാൻ സഹജത്തിനോട് കൽപ്പിക്കോ ആയിഷ. മരിക്കുന്നതുവരെയും മക്കൾക്ക് അർഹതപ്പെട്ട സ്വത്ത് എഴുതി കൊടുക്കാൻ മടി കാണിക്കുന്ന ഉപ്പമാരെ, അവർക്ക് എഴുതി കൊടുത്തു പോയാൽ അവർ നോക്കൂല ഉസ്താരെ. ഇനി എഴുതി കൊടുത്താലും ചില വാപ്പമാര് പറയുമല്ലോ, വസ്തു നിങ്ങൾക്ക് എഴുതിത്തന്നെങ്കിലും ആരായൊക്കെ വാപ്പ ജീവിച്ചിരിക്കുമ്പോ വാപ്പാക്കാണ്, എന്തിനാണ് വാപ്പാറെ പുറത്താക്കിക്കളയുന്ന സമിത്ത് പേശ കളയുമോ എന്നുള്ള പേടിയുള്ളത് കൊണ്ടല്ലോ. ആരെ പേടിക്കണം? മുസ്ലിമേ, അല്ലാഹു തന്നതല്ലാതെ അല്ലാഹു നിശ്ചയിച്ചതില്ലാതെ ഒരു രൂപയുടെ നാണയത്തിട്ട് പോലും എന്തെയോ നിങ്ങളുടെ ഓക്കത്തിനകത്ത് നിക്ഷേപിക്കുമോ? ഈ ലോകത്ത് ആർക്കാണ് കഴിയുന്ന എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, എനിക്കും ഈ ദുർഹമിനും തമ്മിൽ എന്ത് ബന്ധം? അതുകൊണ്ട് കൊടുക്കുന്നത് അങ്ങനെയായി. ചില ആൾക്കാർ പറയും അള്ളാന്റെ റസൂല് പാവമായിരുന്നു, റസൂല് ഫക്കീറായി ജീവിച്ചു, പണമില്ലായിരുന്നു, കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടി വന്നവനാണ്, നബിയായതുകൊണ്ട് പാവപ്പെട്ടവനായി പോലെ എന്ന് പറയുന്ന അങ്ങനെ പറയുന്ന മുസ്ലിമേ, ഒരാപദത്തും മാമലകളില്ലേ, പർവ്വതങ്ങളില്ലേ, കുന്നുകളില്ലേ, മലകളില്ലേ, റസൂലുള്ളാഹിന്റെ മുമ്പ് വന്നിട്ട് പറയുന്ന നബിയേ, അന്യജനം നിറഞ്ഞ ഈ തപ്പറക്കത്തിനുണ്ടാവണം അല്ലാന്റെ റസൂല്, അങ്ങയുടെ മുതുകിലുണ്ടല്ലോ നബിയോ, അത് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. ഹബീബ നബിയേ, അതുകൊണ്ട് ഈ പർവ്വതങ്ങളുണ്ടല്ലോ സ്വർണ്ണ കത്തികളായി സ്വർണ്ണ കനികളായി എന്ന് മാറട്ടെ. ഇന്ന് മാമലകൾ മുത്തു നബിയുടെ മുമ്പ് ഒന്ന് ചോദിച്ചപ്പോൾ അല്ലാതെ റസൂൽ ദുആറുന്നതെന്താ? അല്ലാഹുമ്മ ഹിലി മിസ്കീന വമിത്തിനി മിസ്കീന.
സർവോദങ്ങളാവെന്ന് പറഞ്ഞത് ഒന്നും രണ്ടും പവനല്ല, സൗദി അറേബ്യയിലെ കണ്ടെത്തില്ലേ ഒരു സ്വർണത്തിന്റെ കുന്ന് സൗദി അറേബ്യയിൽ കണ്ടെത്തി അടുത്ത സമയത്ത് കാണും, പലതും കണ്ടെത്തും. ആ നാട് റസൂലുള്ളാഹിയുടെ നാടാണ്. ഹബീബ് നടന്നുപോയ ഒരു സ്വർണം കുഴിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ആലോചിക്കുക എത്ര വലിയ അനുഗ്രഹമാണ് ആ നാടിന് മാത്രം. ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് എത്ര ചാക്ക് കിടക്ക് ഈത്തപ്പഴം കിട്ടിയാലും അവിടെ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് ഒന്ന് തന്നാൽ അതിന് എന്തൊരു വറക്കത്തോടെ എന്തൊരാളോടെ രണ്ട് കൈയും നീട്ടി വാങ്ങി നാം കഴിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറയും. അതാ നാട് മാത്രമുള്ള ഒരു പ്രത്യേകത. എത്രയോ സഹോദരങ്ങൾ മക്കയുടെ തൊട്ടടുത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. ഒരു സഹോദരനെ കണ്ടപ്പോ പറഞ്ഞതാ സാറേ സമ്പാദ്യമൊന്നും ഉമ്മയെ കാണാതെ അപ്പനെ കാണാതെ വർഷങ്ങളോളം ഞാൻ ഇവിടെ നിൽക്കാൻ തയ്യാറാകും. കാരണം എനിക്ക് ആഴ്ചയിൽ ഓരോ ദിവസം അള്ളാഹുവിന്റെ ഹറം കാണാനും മാസത്തിൽ ഒരു പ്രാവശ്യം പുണ്യനിധിയുടെ മദീനത്ത് പോകാനുമുള്ള അവസരം എനിക്ക് എന്റെ കഫീൽ തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനു നാട്ടിൽ പോകണം? വളഞ്ഞിരുന്നു മൗലോദിക്കാ മാത്രം പോരാ, ഓലി തീർന്ന് കാപ്പാട് കേട്ട് കയ്യും കൈ പോരാ മാത്രം പോരാ. നിങ്ങളുടെ വാപ്പയാണോ ഉമ്മയാണോ അവരാരും അവരാരും ഞങ്ങൾക്ക് നിങ്ങളിൽ ഞങ്ങൾ കണ്ടല്ലോ എന്ന് പറയുമ്പോ ഹൃദയം പൊട്ടുകളെങ്കിൽ പ്രിയപ്പെട്ട മുസ്ലിങ്ങളേ, അതാണ് പ്രവാചക പ്രേമിയുടെ മൂല്യം. ലോകത്താരും ഒന്നുമല്ല ഇറങ്ങിയ പേൻകുട്ടി ഇറുകിയ ചർച്ചയ്ക്ക് ഒരുത്തം തന്നെയാണല്ലോ അവനെ പിന്തുണച്ചുകൊണ്ട് അവൻ തന്നെയാണ് നിസ്ലിമാണ് എന്ന് പറഞ്ഞ് അവന്റെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കി പാപ്പാടെ പുരയിടത്തിൽ കൊണ്ടുവന്ന് പ്രത്യേകത്തിലേക്കുന്ന നട്ടമില്ലാത്ത അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പറയാറുണ്ട്. യോഗ്യത നിനക്കുണ്ടോ? അന്തരീക്ഷത്തിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന അല്ലു അർജുനും അന്തരീക്ഷത്തിൽ നിന്ന് കയറ്റി നടക്കുന്ന വിജയൊക്കെ നമ്മളാണെന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലക്സ് ബോർഡ് എഴുതിയിട്ടതിന്റെ അടിയിൽ നിന്റെ നിന്റെ വാപ്പാരൻ പേരങ്ങോട്ട് എഴുതി ഒച്ചുവിട്ട് രാവിലെ എന്നെ സിനിമാ നടൻ വിളിക്കും, അമ്മൂട്ടി വിളിക്കും, വിളിക്കും, അവൻ വിളിക്കുമ്പോൾ ഞാൻ സംസാരിക്കും. ഞാൻ ഫാൻസ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല കൊണാട്ടമാണെന്ന് പറഞ്ഞിട്ട് നട്ടിലുള്ള പറയുന്ന സാധനം ഈ നാണം വിട്ട് വർഗത്തിലുള്ളോ എന്റെ പ്രിയമുള്ളവർ? സൂറത്താണ് റൗള ശരീഫിൽ മലബാറുകാരനായ ഒരു സഹോദരൻ പറഞ്ഞതാണ്, 9 ദിവസം അവിടെ വന്നിട്ട് ഒരു സലാം പോലും ഹബീബിന് പറയാതെ മാറിയിരിക്കാൻ. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോ പോയാൽ എന്റെ ഹബീബിന് ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല സാറെ, എന്തും കൊണ്ട് ഞാൻ ഇവിടെ ചെല്ലും? എന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഞാൻ കാണാൻ പോയാൽ കൈ നിറച്ച് സാധന സാമഗ്രികൾ വാങ്ങി അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ കൊണ്ടു ചെല്ലും. ഇത്രയും ഒരു ഭാഗ്യം അല്ലാഹുവിനക്ക് തന്നിട്ട് എന്റെ റസൂലുള്ളാഹി റഹ്മാ ശരീഫിന് വന്നിട്ട് ഞാനൊന്നും കൊണ്ടുവന്നില്ലല്ലോ. അതുകൊണ്ട് 9 രാത്രിയും 9 പകലും ഈ മസ്ജിദുൻ നബിയുടെ ചുവരിലോട് ചേർന്നിരുന്നു കൊണ്ട് എന്റെ ഹബീബിന് വേണ്ടി ഞാൻ 9 ഖത്വ ഓതിയതാണ്. എന്റെ ഹബീബിന് 9 ഖത്വം ഞാൻ ഓടിയിട്ട് എന്റെ റസൂലുള്ളാഹി ഇന്നാണ് ഞാൻ സലാം പറഞ്ഞത് സമ്മാനമായിട്ട് കൊടുത്ത് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞെങ്കിൽ അതല്ലേ പ്രവാചക പ്രണയത്തിന്റെ ശക്തമായ ഒരു പേമാരിയിലും ഒരു സുനാമിയിലും തകർന്നു പോകാത്ത കരുത്തുള്ള ഈമാൻ. ആ ഈമാൻ നമുക്ക് നേടിയെടുക്കണം. അതുകൊണ്ട് അവസാന സമയപ്രീക്ഷയുടെ ദുർഗന്ധന്റെ കയ്യിലുള്ളത് കൊണ്ട് സമാധാനമില്ലാതെ ലോകത്തിന്റെ നായകന്റെ മനസ്സ് പിടച്ചുപോ പൊട്ടിക്കരഞ്ഞുകൊണ്ടല്ലാണ്ട് റസൂൽ പറഞ്ഞു ആയിഷ അതങ്ങ് കൊടുത്തേക്കുക, അത് ആർക്കെങ്കിലും അങ്ങ് കൊടുത്തേക്കുക. റസൂലുള്ളാഹിയുടെ പടയെങ്കിൽ പോലും ആ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പണയപ്പെടുത്തിയിരുന്ന സമയമാണ് നമ്മൾ ഓർക്കണം. എത്ര ത്യാഗവും എത്ര കഷ്ടപ്പാടും അനുഭവിച്ചവരാണ് അല്ലാന്റെ റസൂലിന്റെ പൊടുത്തു കേടിൽ നിന്നുള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ആ റസൂലുള്ളാഹിയുടെ പേര് ഇവിടെ കേട്ടാൽ മരിച്ചു വീണാൽ വീണിട്ടാണ് പറഞ്ഞുകൊണ്ട് ആകാശത്തോടെ സലാത്തുകല്ല അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ രോഗം ശക്തമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാബീദിയോട് പറഞ്ഞു, ആയിഷ വലാ ഉഹിബ്ബു അൻ യകൂന നബിയൻ മലികാ. ആ ദിനാറ് കയ്യിൽ വെച്ചുകൊണ്ട്, കയ്യിൽ പണവും പ്രതാപവും പവറും കയ്യിൽ വെച്ചുകൊണ്ട് ഒരു രാജാവായ നബിയാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ആയിഷ. വൽ ഉഹിബ്ബു അൻ അകൂന നബിയൻ അബ്ദാ. അല്ലാഹുവിന്റെ ഒരു അടിമയായ നബി, അത് മാത്രം എനിക്കായ അധികാരമുള്ള ഒരു പവറുള്ള ഒരു പണക്കെടുപ്പുള്ള ഒരു നബിയാകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അവസാനം രോഗം ഒരുപാട് ശക്തമായപ്പോൾ മസ്ജിദുൻ നബിയിൽ നിസ്കാരത്തിന്റെ സമയമായി. റസൂലുള്ളാഹിയെ കാണുന്നില്ല, പള്ളിയിൽ ചെന്നില്ല, മസ്ജിദുൻ നബിയിൽ ആകെ അങ്കലാപ്പിലായി. റസൂലുള്ളാഹിയെ കണ്ടില്ല. എല്ലാ സമയത്തും പോയി വിളിക്കുന്നത് ബിലാല്. സഹാബികൾ ബിലാലിനോട് പറഞ്ഞു, ബിലാലേ റസൂലിനെ വിളിച്ചുകൊണ്ടുവരും. റസൂലുള്ളാഹിയുടെ കുടിലിന്റെ മുമ്പ് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, സലാമു അലൈകയാ റസൂലുള്ളാഹി. നബിയെ നിസ്കാരത്തിന്റെ സമയമായി. അവിടുത്തെ സഹാബികൾ ഇങ്ങനെ അന്വേഷിക്കുകയാണ്, അവിടുന്ന് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, അല്ലാന്റെ ഹബീബ് രോഗിയാറി കിടക്കാറ് കഴിയില്ല, വരാൻ പറ്റൂല. റളിയല്ലാഹു തആല തിരിച്ചുപോയി പള്ളികളുള്ളവരോട് കാര്യം പറഞ്ഞപ്പോ രണ്ടാമത് കുറെ സമയം കഴിഞ്ഞ് വീണ്ടും പറഞ്ഞുവിട്ടു. ബിലാലിൻ മഹജി റളിയല്ലാഹു എന്ന് രണ്ടാമത്തെ പ്രാവശ്യം വന്നു, റസൂലുള്ള പോയില്ല. മൂന്നാമതും വന്ന് അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് അസ്സലാം. സമയമായി നബിയെ എന്ന് സലാം പറഞ്ഞപ്പോ ഷാബീബ് റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ എന്റെ ബിലാലിനെ ഒന്ന് അടുത്തേക്ക് വരാൻ പറയുക. അങ്ങനെ ബിലാലിൽ മാജി റളിയല്ലാഹു അൻഹു അടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കിടക്ക കണ്ടുകൊണ്ട് ബിലാലിൻ മജി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണു നിറഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബിലാലേ അനഫി സക്രാതി മൗതി, ഞാൻ സക്രാതി മൗതിയാണ്, മരണത്തിന്റെ വെപ്രാളത്തിലും നമ്മളത്തിലുമാണ്. അതുകൊണ്ട് ബിലാലേ മുറു അബൂബക്കറ ഫലിയുസല്ലി ബിന്നാസ്. അബൂബക്കറിനോട് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കാൻ അബൂബക്കറിനോട് പറയൂ ബിലാൽ, ഞാൻ സക്കറാത്തിന്റെ വേണയിലാണ് പറഞ്ഞു. ഇത് കേൾക്കേണ്ട സമയം ബിലാൽ റളിയല്ലാഹു അൻഹു വിനത് സഹിക്കാൻ പറ്റുമോ? ഒരുപാട് മിടുക്കന്മാരും സൗന്ദര്യവാന്മാരും ശബ്ദമുള്ളവരുമൊക്കെ ഇരിക്കുമ്പോ ഈ ബിലാലിന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ, ബിലാലിനെ ഈ കഴിവയിലേക്ക് കയറി ബാങ്ക് വിളിക്കൂ എന്ന് പറഞ്ഞപ്പോ ബിലാൽ അല്ലാഹു എന്ന് പറഞ്ഞു, നബിയേ ഞാൻ കറുത്ത് കരിങ്കുത്തി പോലെ ഇരിക്കുന്നവനല്ലേ റസൂലേ, തങ്ങളുടെ പരിശുദ്ധ വാഹനത്തിന്റെ ബാങ്ക് മുഴക്കോ, എനിക്ക് കഴിയുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബിലാലേ സൽമാനിൽ പാരിസി എന്ന വെളുപ്പ സഹാബിയുടെ കൈപിടിച്ചത് കറുത്തവനാണ് ബിലാലിന്റെ കൈക്ക് മുകളിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത് രണ്ടും ഇസ്ലാമിൽ ഒന്നാണ്, രണ്ടും ഇസ്ലാമിൽ ഒന്നാണ്, രണ്ടും രണ്ടല്ല, വെളുപ്പും കറുപ്പും രണ്ടും രണ്ടല്ല.
അതുകൊണ്ട് ബിലാലെ ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. ആ സ്നേഹ പ്രണയത്തിന്റെ പ്രളയത്തിന്റെ കിടത്ത കണ്ട് പൊട്ടിക്കരഞ്ഞു ബിലാൽ റളിയല്ലാഹുവിന്റെ മസ്ജിദിന്റെ നബിയിലേക്ക് ഓടിപ്പോയത് എങ്ങനെയെന്നറിയോ? രണ്ട് കയ്യുമെടുത്ത് തലയിലേക്ക് വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹാബത്തെ നിങ്ങളറിഞ്ഞു അബൂബക്കറിനോട് ഇമാമത്ത് നിക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി ഈ മസ്ജിദിൻ നബിയിലേക്ക് വരില്ല.
ഇതങ്ങോട്ട് കേൾക്കേണ്ട താമസം അണക്കെട്ട് പൊട്ടുന്ന പോലെ അവിടെ നിൽക്കുന്ന പ്രവാചക പ്രേമത്തിന്റെ പ്രതീകമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രേമമൊക്കെ അങ്ങ് ഒഴുകുകയാണ്. ആകെ കണ്ണുനീരായി, പള്ളിക്കുറത്ത് കൂട്ട കരച്ചിലായി, നിലവിളിയും കരച്ചിലും കേട്ടുകൊണ്ട് റസൂൽ എന്ന് ചോദിക്കുന്നു ആയിഷ, മസ്ജിദിനകത്ത് എന്ത് ബഹളമാണ് കേൾക്കുന്നത്? എന്ന് പറഞ്ഞു നബിയേ, നിങ്ങളിൽ ആ പള്ളിയിലേക്ക് ചെല്ലൂല എന്ന് പറഞ്ഞില്ലേ? അതവർ എങ്ങനെ സഹിക്കും നബിയേ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ ഒരല്പം ആസിയത്തിലേക്ക് തരണേ റഹ്മാനെ, എന്റെ പ്രിയപ്പെട്ട സുശരിതരാണ സ്വഹാബത്തിന്റെ മുമ്പിൽ ഒന്ന് ചൊല്ലാനുള്ള ആരോഗ്യം എനിക്ക് നീ ഒന്ന് തരണേ എന്ന് ദുആരെന്ന് ആ മരണവേദനയിൽ നിന്നും ഒരു ആസിയത്ത് അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയിട്ടു അല്ലാന്റെ റസൂൽ അലി റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ചു. ഓടി വന്നു വലിയ ആരിതങ്ങൾ, രണ്ടുപേരും കൂടി എന്നെ ഒന്ന് പള്ളിയിലേക്ക് പതുക്കെ 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 ഒന്ന് കൊണ്ടുപോകണം. രണ്ടുപേരും തയ്യാറായി അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ടുപോയി മസ്ജിദ് നബവിയുടെ മിമ്പറിലേ, സൂറത്തുൽ ഖുത്തബയോടുന്ന മിമ്പറിലേ. എന്റെ പ്രിയമുള്ളവരെ, മദീനയിൽ ചെന്നാൽ കാണാം ആ മിമ്പറിന്റെ ഭാഗത്തേക്ക് ഒന്ന് തൊടാൻ, അവിടെ ഒന്ന് ഇരിക്കാൻ, അവിടെ ഒന്ന് നിൽക്കാൻ, സൂറത്തുൽ മിഹ്റാബിന്റെ ഭാഗത്തൊരു രണ്ടറക്കത്ത് നിസ്കരിക്കാൻ, എല്ലാ സമയത്തും ദുനിയാവിൽ അള്ളാഹ് തന്ന മുഴുവൻ മണിക്കൂറുകളിലും അവിടെ തിരക്കാണ് തിരക്കാണ്. അല്ലാഹു ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും മാഹീനെ പതിരി സ്വർഗത്തിന്റെ പൂന്തോപ്പാടയെന്ന് മുത്തിനെ പറഞ്ഞ ആ പുണ്യ സ്ഥലത്തെന്ന് പോയി നിസ്കരിക്കാറുള്ള ഭാഗ്യം അല്ലാഹുവേ ഈ പാവപ്പെട്ട കേരളപുരത്തെ മജ്ലിസിൽ വന്ന മുഴുവൻ സഹോദരങ്ങൾക്കും നീ കൊടുക്കുക. അല്ലാരും
ദ്വാരം അതൊരുവല്ലാത്ത ഭാഗ്യം, ഇന്നത്തെ സ്വീകരിക്കും.
ആ പുണ്യസ്ഥലത്ത് റസൂലുള്ള വന്നു, അവസാന പടിയിൽ അല്ലാഹുവിന്റെ ഹബീബ് ഇരുന്നു, ഇരുന്നിട്ട് റസൂലുള്ള പ്രഭാഷണം നടത്തി. അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ടാണല്ലോ റസൂലുള്ള പ്രഭാഷണങ്ങളെല്ലാം ആരംഭിച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിനെ പുകഴ്ത്തി പറഞ്ഞു, അൽഹംദുലില്ലാഹ് പറഞ്ഞു. അത് കഴിഞ്ഞ് മുത്തുനബിയതാ പ്രഭാഷണത്തിന് തുടക്കം കുറിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട സഹാബത്തെ മുമ്പ് വന്നുപോയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് സഹാബത്തെ. അതുകൊണ്ട് അജോ പുൽ മൗത്ത, അജോ പുൽ മൗത്ത, ഞാനും മരണത്തിന്റെ രുചി അനുഭവിച്ചറിയുന്നതാണ് സഹാബത്തെ.
അല്ലാഹുവിന്റെ റസൂല് ആദ്യം തുടങ്ങിയ വാക്കതാണ്, സഹാബികൾ ഞെട്ടറ്റതുപോലെ ഇരിക്കണം.
എന്നിട്ട് റസൂലുള്ള പറയുന്നു, ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് കുറെ വസീയത്തുകൾ തരുവാറുണ്ട്. അതാണ് എന്റെ വിഷയത്തിന്റെ ഒരു ഭാഗം തിരുനബിയുടെ വസീയത്ത്. കഴിഞ്ഞാണല്ലോ വഫാത്ത്, ആ വസീയത്ത് എന്തായിരുന്നു? സൂറുള്ള പറയുന്നു, സഹാബിയ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോവല്ല. സഹാബത്തിന്റെ വേളയിലെ പ്രഭാഷണമാണ് ജാഹിലിയാ കാലത്തേക്ക് മടങ്ങി പോവല്ല എന്ന് പറഞ്ഞാൽ പിറന്നിരിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ പച്ച മണ്ണ് മാന്തിയിട്ട് അതിനകത്തിട്ട് മറമാടിയിരുന്ന കാലഘട്ടത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോവല്ലേ. കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ രണ്ടരവയസ്സും മൂന്നരവയസ്സുമുള്ള പാവപ്പെട്ട കുഞ്ഞു പെൺകുട്ടികൾക്ക് അല്പം ശരീരമുണ്ടെങ്കിൽ കാണാ ഭംഗിയുണ്ടെങ്കിൽ നിറച്ചുകൊണ്ടല്ലാതെ റോഡിലൂടെ നടക്കാൻ കഴിയാത്ത കാലഘട്ടത്തിൽ ആ ജാഹിലിയ തന്റെ പടുംകുടിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോയോ എന്ന് സ്വയം ചോദിച്ചുകൊള്ളുക എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ. നിങ്ങൾ മടങ്ങിപ്പോവല്ലേ റസൂലുള്ള പറഞ്ഞതാണ്, ജാഹിലിയത്തിന്റെ വിവരക്കേടിന്റെ കാലത്തേക്ക് മടങ്ങിപ്പോവല്ല. രണ്ടാമത് റസൂലുള്ള പറഞ്ഞതെന്താണ്? സ്ത്രീകളുടെ മുഖത്ത് നിങ്ങൾ അടിക്കരുത്. സഹോദരിമാരെ, റസൂലുള്ള നിങ്ങൾക്ക് തന്ന നിയമം ഇറങ്ങിപ്പോയ നിയമമെന്ന് പറഞ്ഞ് നിയമസഭയിൽ പോയി സത്യാഗ്രഹം കിടക്കുന്ന പെണ്ണേ, കോഴിക്കോട് കലോത്സവത്തിൽ കോഴിക്കോടുള്ള മുസ്ലിം കുടുംബത്തിലെ പെണ്ണിന്റെ കലാഗ്രഹം കിട്ടിയപ്പോ ഉമ്മച്ചി പറഞ്ഞതെന്തെന്നറിയോ? ചാനലിനോട് ഉസ്താദും നബിയും ദീനുമൊക്കെ അത് പലതും പറയും. എനിക്ക് എന്റെ മോളെ കാവ്യാമാധവനാക്കണമെന്ന് പറഞ്ഞ നാണം കെട്ട മുസ്ലിം പെണ്ണേ, റസൂലുള്ളാടെ വഫാത്തിന്റെ വേളയിൽ നിന്നെ കുറിച്ച് പറയാട് ലോകത്ത് കാണും അവന്റെ പെണ്ണിന്റെ മുഖത്തടിക്കുന്നത് എന്നൊക്കെ പറയാനുണ്ട് ഹബീബിന്. എന്നിട്ട് മോളെ, കേരളപുരത്ത പെങ്ങളെ, നിന്റെ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ ഹബീബിന്റെഞ്ഞിട്ടുണ്ടോ? എങ്ങനെ നോക്കും പരലോകത്ത് ചെല്ലുമ്പോ എങ്ങനെ ഹൗസിൽ കോസിന് വേണോ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലാം നാണം തരില്ലേ പിന്നെ? അതുകൊണ്ട് ഒരുപാട് സലാത്ത് ഹബീബിന് ചൊല്ലിക്കോ സഹോദരിമാരെ. അതുകൊണ്ടല്ലേ റസൂലുള്ള പറഞ്ഞത് ലോകത്തുള്ള എന്തിനേക്കാളും നിന്റെ ഉമ്മയും നിന്റെ വാപ്പയും നിന്റെ കൂട്ടുപറപ്പുകളും കൂട്ടുകാരും നിന്റെ നേതാക്കന്മാരും നിന്റെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും എല്ലോ എല്ലാം അവസാനമാണ്. ആദ്യം പ്രണയത്തിന്റെ കൊട്ടാരത്തിന്റെ രാജസിംഹാസനത്തിൽ നീളുത്തൻ്റെ ആർത്തവകാരികളാരെ പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്തിറക്കിയിട്ട് മറ്റൊരു സ്ഥലത്ത് കൂടുണ്ടാകിട്ട് പാർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ജാഹിലിയത്തിൽ. നിങ്ങൾ അങ്ങനെ സ്ത്രീകളോട് പെരുമാറില്ലേ? ഈ കാലഘട്ടത്തിലുമില്ല. മാസമുറയിൽ രക്ത